2024 June 25 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അടിയന്തരാവസ്ഥ, 50th anniversary, നാവിന് വിലങ്ങിട്ട ഭീകര നാളുകൾ. MA ബേബി എഴുതുന്നു, ഇന്ദിരാഗാന്ധി സ്വന്തം പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കുവാനായി ഭരണഘടനാ വിരുദ്ധമായി ആഭ്യന്തര അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചതിന് ഇന്ന് 49th anniversary പൂർത്തിയാവുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 50th anniversary ഭാഗമായി അടിയന്തരാവസ്ഥയുടെ അനുഭവ പാഠങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യേണ്ടതുണ്ട്. പ്രശ്നമോ പ്രത്യക്ഷമോ ആയ പുതിയ അടിയന്തരാവസ്ഥകൾ ജനതയെ ശ്വാസം മുട്ടിക്കാതിരിക്കുവാനും ജനാധിപത്യം പൌര സ്വാതന്ത്ര്യങ്ങളും എന്ത് വില കൊടുത്തും കാത്തുരക്ഷിക്കാനും തത്പരരായവർ 1975 June 25 അർദ്ധരാത്രി പ്രഖ്യാപിക്കപ്പെട്ട സ്വേച്ഛാധിപത്യ ഭീകരവാഴ്ചയുടെ പശ്ചാത്തലവും അനുഭവങ്ങളും അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുവാൻ അണിനിരന്ന ജനകോടികളുടെ നിശ്ചയദാർഢ്യവും ഓർമ്മിക്കുവാനും ഈ ചരിത്ര സന്ദർഭം ഉപയോഗിക്കുക തന്നെ വേണം. 1971 ഗരീബി ഹട്ടാവോ മുദ്രാവാക്യത്തിലൂടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നിഷ്കളങ്കരായ ദരിദ്ര ജനകോടികളുടെ വോട്ട് നേടി ലോക്സഭയിൽ 3-2 സമ്പാദിച്ചു. എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒതുക്കുന്ന യാതൊരു നടപടിയും അവർ കൈക്കൊണ്ടില്ല. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും ജനങ്ങളിൽ അസംതൃപ്തി വ്യാപകമാക്കി. വിവിധ ജനവിഭാഗങ്ങൾ സമരരംഗത്തിറങ്ങി. അഴിമതിക്കെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും മുൻകൈ എടുത്ത് ഗുജറാത്തിലും ബീഹാറിലും 1973 മുതൽ 1974 കാലഘട്ടത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു. 1974 March 18 ആരംഭിച്ച സമ്പൂർണ്ണ ക്രാന്തി പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമര നായകരിൽ പ്രമുഖനായ ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകി. ഗുജറാത്തിൽ സംസ്ഥാന കോൺഗ്രസ് ഗവൺമെന്റ് രാജിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ മൊറാർജി ദേശായിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം വേണ്ടിവന്നു. ചോര പുരണ്ട പോരാട്ടങ്ങൾ. 1974 അഖിലേന്ത്യ വ്യാപകമായി നടന്ന റെയിൽവേ തൊഴിലാളി സമരം ജനരോഷത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. ബീഹാറിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും നടന്ന വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങൾ അടിച്ചമർത്തുവാൻ കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ നീക്കങ്ങൾ വെടിവെപ്പുകൾ കലാശിച്ചു. ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും അനേകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിര കോൺഗ്രസ് പറ്റെ പരാജയപ്പെടുകയും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഭൂരിപക്ഷം ലഭ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസ് പരാജയ വാർത്ത ജനശ്രദ്ധയിൽ വരുന്നത് 1975 June 12 ആയിരുന്നു. അതേ ദിവസം അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കേസ് വിധി മറ്റൊരു ആഘാതമായി. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനവും അഴിമതിയും നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയ വിധി ആയിരുന്നു അത്. തുടർന്ന് 6 വർഷക്കാലത്തേക്ക് ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൂടാ എന്നും ഹൈക്കോടതി വിധിച്ചു. ദഹിക്കാത്ത ഉപാധികൾ. സ്വാഭാവികമായും ഇന്ദിരയുടെ രാജി ആവശ്യപ്പെട്ട് നാടെങ്ങും പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇന്ദിരയുടെ രാജി JP ആവശ്യപ്പെട്ടു. അലഹബാദ് ഹൈക്കോടതി വിധിമേൽ നിരുപാധിക സ്റ്റേയ്ക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചു. അവധിക്കാല ജഡ്ജി VR കൃഷ്ണ അയ്യർ പുറപ്പെടുവിച്ചത് ആർക്കും കുറ്റം പറയാനാവാത്ത വിധിയായിരുന്നു. സ്റ്റേ അനുവദിച്ചു, പക്ഷെ ഉപാധികളോടെ മാത്രം. പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാം, സംസാരിക്കാം, എന്നാൽ വോട്ടവകാശമില്ല, ദിനപത്രിക്ക് അവകാശമില്ല. ദുരഭിമാനിയും സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ വിളനിലവുമായിരുന്നു ഇന്ദിരയ്ക്ക് അത് അസ്വീകരമായിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റേയുടെ സഹായത്തോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള വിജ്ഞാപനം തയ്യാറാക്കി. തന്റെ ക്യാബിനറ്റിലെ സഹപ്രവർത്തകരോടൊപ്പം അറിയിക്കാതെ അനുസരണശീലനായ രാഷ്ട്രപതിയുടെ ഒപ്പ് സമ്പാദിച്ച് അർദ്ധരാത്രിയിൽ തന്നെ ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധ നടപടികൾ തുടങ്ങി. പ്രതിപക്ഷ നേതാക്കളെ പരക്കെ അറസ്റ്റ് ചെയ്തു. പ്രമുഖ പത്രങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പത്രങ്ങളുടെ വിമർശന ശല്യം ഒഴിവാക്കി. തുടർന്നുള്ള 21 മാസങ്ങൾ രാജി താകമാനം ചോര പുരണ്ട് ഇരുണ്ട ദിനരാത്രങ്ങളായിരുന്നു. അടിയന്തരാവസ്ഥയുടെ പ്രായോഗിക അർത്ഥം ആ വാക്കിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർന്നതാണ്. പൗരാവകാശ പ്രവർത്തകർക്ക് അടി കിട്ടുന്ന അവസ്ഥ. ഞാൻ അന്ന് ക്യാമ്പിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം കോഴിക്കോട്ടേക്ക് KSRTC ബസ്സിൽ യാത്ര പുറപ്പെട്ട എന്നെ അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാനായില്ല. വീട്ടിൽ പ്രജ്ഞനായ ഒരു സംഘം അന്വേഷിച്ചു ചെന്നത് അറസ്റ്റിനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെ തലശ്ശേരിയിൽ വെച്ച് അവർ പിടികൂടി. അതിനാൽ കോഴിക്കോട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ക്യാമ്പിലേക്ക് വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളെന്ന നിലയിൽ ക്ഷണിക്കപ്പെട്ടിരുന്ന ഞങ്ങൾ 2 പേരിൽ എനിക്ക് മാത്രമേ പങ്കെടുക്കാനായുള്ളൂ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ത്രിദിന ക്യാമ്പ് ഏതാനും മിനിറ്റുകൾ മാത്രം സമ്മേളിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. എന്റെ ആദ്യത്തെ സുപ്രധാന ആയ രാഷ്ട്രീയ സംഘടനാ അനുഭവം കൂടിയായിരുന്നു അത്. AV കുഞ്ഞമ്പുവിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടി EMSന്റെ പ്രസംഗത്തോടെ സമാപിക്കപ്പെട്ടു. പതിവ് പോലെ ആറ്റിക്കുറുക്കിയ പ്രസംഗം അവിടെ പ്രതിനിധികളായി എത്തി. എത്തിയവർക്ക് വിതരണം ചെയ്തിരുന്ന രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പോലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസ്റ്റ് അമിതാധികാര വാഴ്ചയിലേക്ക് നീങ്ങുകയാണെന്ന കാഴ്ചപ്പാട് ശരിവയ്ക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നായിരുന്നു സഖാവിന്റെ ഹസ്യമായ പ്രസംഗത്തിന്റെ സത്ത്. ഇവിടെ വെച്ച് രാഷ്ട്രീയ ക്യാമ്പ് അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയം സംഘടനാപരവുമായ തുടർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ സഹാക്കളും കടമകൾ നിർവഹിക്കണം. ക്ലേശകരമായ സമര ദിനങ്ങളാണ് മുന്നിൽ. പരസ്യ രഹസ്യ പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി ഇനിയുള്ള നാളുകളിൽ പ്രവർത്തനങ്ങളും പോരാട്ടവും വേണ്ടിവരും. അത് നീണ്ടുപോയെന്നും വരാം. നാം ഏത് സാഹചര്യം നേരിടാൻ ത്യാഗസന്നദ്ധരാവണം. ഇതായിരുന്നു EMS പ്രസംഗത്തിന്റെ ചുരുക്കം. പ്രകടനം തന്ന ആവേശം. തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടി നേതാവായ ഫക്കീർ ഖാനും ഞാനും ഒരു ലോഡ്ജിൽ ഒരേ മുറിയിൽ കഴിയേണ്ടവരായിരുന്നു. എന്നാൽ ഒറ്റ സെക്ഷനോടെ ക്യാമ്പ് പിരിഞ്ഞതിനാൽ കുറച്ചുനേരം മാത്രമേ അവിടെ ഒരുമിച്ച് കഴിയാൻ ഇടയായുള്ളൂ. ആ രാഷ്ട്രീയ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ആവേശമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ 1975 July 1 തിരുവനന്തപുരം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് സാഹസ്യ വിദ്യാർത്ഥി പ്രകടനം നടത്താൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയത്. ഞങ്ങളുടെ അടിയന്തര അവസ്ഥ വിരുദ്ധ പ്രതിഷേധ പ്രകടനം യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിന് സമീപം വരെ എത്തിയ നിമിഷങ്ങൾ പ്രസരിപ്പിച്ചു. ആവേശം ഓർമ്മയിലും ഉണർവും പകരുന്നു. തുടർന്നുള്ള അറസ്റ്റും മർദ്ദനവും ജയിൽവാസവുമാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ട അനുഭവ പാഠമായി സൂക്ഷിക്കുന്നത്. EMS AKG KM ജോർജ് ആർ ബാലകൃഷ്ണപിള്ള VS അച്യുതാനന്ദൻ S രാമചന്ദ്രൻ പിള്ള പിണറായി വിജയൻ K ചന്ദ്രശേഖരൻ OJ ജോസഫ് PK ചന്ദ്രാനന്ദൻ കാട്ടായിക്കോണം V ശ്രീധർ MV രാഘവൻ PA ഹാരിസ് തുടങ്ങിയ ഒട്ടേറെ പേർ അന്ന് മിസയും DIR ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. EMS AKG ജയിലടയ്ക്കുന്നത് പിന്നീട് അവർ തന്ത്രപൂർവ്വം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പത്രസ്വാതന്ത്ര്യം സമ്പൂർണമായി തടഞ്ഞ് ശ്വാസമുട്ടിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു രാജ്യമൊട്ടാകെ. പാർലമെന്റ് അംഗങ്ങളെ MLA വരെ ജയിലിലടച്ചു. പാർലമെന്റിന്റെ അപ്രസക്തമാക്കി രാജ്യത്തെ ഒരു ജയിലാക്കി മാറ്റുകയായിരുന്നു ശ്രീമതി ഗാന്ധി. നാവടക്കൂ, പണിയെടുക്കൂ എന്ന് ആജ്ഞാപിച്ച നാളുകൾ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്നും കെട്ടി ആഘോഷിക്കപ്പെട്ടു. ഒടുവിൽ അതിവിപുലമായ പ്രതിപക്ഷ ഐക്യം 1977 March നടന്ന തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്കും കോൺഗ്രസ് സ്വേച്ഛാധിപത്യത്തിനും അന്ത്യം കുറിച്ചു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെ പരാജിതരായി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സജീവതയുടെ തെളിവായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ മാതൃകയിൽ നരേന്ദ്രമോദി സ്വേച്ഛാധിപത്യപരമായ ഭരണഭീകരത മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ 50th എത്തുന്നത്. ഇപ്പോൾ സംഘപരിവാർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അതിന്റെ മാതൃക അടിയന്തരാവസ്ഥയിലൂടെ അവതരിപ്പിച്ച കോൺഗ്രസും പങ്കെടുക്കുന്നത് ചരിത്രത്തിന്റെ അർത്ഥവത്തായ കുസൃതി തരമാവാം.